بسم الله الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فقال شيخ الإسلام ابن تيمية رحمه الله تعالى: ومن الإيمان بالله الإيمان بما وصف الله تعالى في كتابه نفسه، وبما وصفه به رسوله صلى الله عليه وسلم بلا تحريف ولا تكييف وبغير تمثيل ولا تعطيل. ഇന്നലെ നമ്മൾ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം ഇസ്മാഉൽ ഹുസ്ന വസ്സിഫാത്തുൽ ഉല, അല്ലാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങൾ, അല്ലാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങൾ, അവൻ്റെ സിഫാത്തുകൾ, അവയുടെ വിഷയത്തിലുള്ള അഹ്ലു സുന്നൽ ജമാഅയുടെ നിലപാടാണ് വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനെ കുറിച്ച് എന്തൊരു കാര്യം പറഞ്ഞോ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്, അതിൽ വിശ്വസിക്കാതിരിക്കൽ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. ആ വിശ്വാസമാകട്ടെ അള്ളാഹുവിന്റെ കിതാബിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഷൈഖുൽ ഇസ്ലാം പറഞ്ഞ പോലെ ആ വിശ്വാസത്തിൽ തഹരീഫ് കടന്നുകൂടാൻ പാടില്ല. തഹരീഫ് എന്നാൽ വാക്കുകളോ അർത്ഥങ്ങളോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിൽ നിന്ന് മാറ്റിമറിക്കലാണ് എന്നും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: ബിലാ തഹരീഫിൻ വലാ തഅ്തീലിൻ. വലാ തഅ്തീലിൻ, തഅ്തീൽ എന്നാൽ ഭാഷയിൽ അർത്ഥം അൽ ഇഖ്ലാ എന്നാണ്. التعطيل في اللغة هو الإخلاء. إخلاء എന്നാണ് അറബിയിൽ തഅ്തീലിന്റെ അർത്ഥം, ഭാഷയിൽ അതിന്റെ അർത്ഥം അതാണ്. അൽ ഇഖ്ലാ, ഒരു കാര്യം ശൂന്യമാക്കുന്നതിനാണ് ഇഖ്ലാ എന്ന് പറയുക. തഅ്തീൽ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം അത് തന്നെ, ശൂന്യമാക്കുക. നമ്മൾ പറയാറുണ്ട് ഖാലിയാണ്, ഖാലി എന്ന് പറയുന്നുണ്ട്, ഈ കാര്യം ബോട്ടിൽ ഖാലി എന്നറിയും. അള്ളാഹു അല അത് അറബിയിൽ വന്നാന്ന് തോന്നുന്നു. അറബിയിൽ ഖാലി എന്ന് പറയാം. ഖാലി എന്ന് പറഞ്ഞാൽ ശൂന്യം എന്ന്. അപ്പോ ഭാഷയിൽ തഅ്തീൽ എന്നതിന്റെ അർത്ഥം ഇഖ്ലാ എന്നാണ്. എന്നാൽ അസ്മ വസിഫാത്തിന്റെ വിഷയത്തിൽ തഅ്തീൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സിഫത്തുകളെ അല്ലെങ്കിൽ അവന്റെ അസ്മാകളെ നിഷേധിക്കുന്നതിനാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെയോ അവന്റെ അസ്മാകളെയോ നിഷേധിക്കുന്നതിനാണ് തഅ്തീൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഷൈഖുൽ ഇസ്ലാം ഒല തഅ്തീൽ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. അള്ളാഹുവിന്റെ അസ്മാകളോ അവന്റെ സിഫാത്തുകളോ നിഷേധിക്കാതിരിക്കൽ, അല്ലെങ്കിൽ അങ്ങനെ നിഷേധിക്കുന്നതിനാണ് അറബിയിൽ തഅ്തീൽ എന്ന് പറയുക. ആരെങ്കിലും അതിന്റെ താരിഫ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വത്തഅ്തീലു ജഹ്ദു സിഫാതി വ ഇൻകാറു ഖിയാമിഹ ബിദാതിഹി സുബ്ഹാനഹു വ തആല ഹുവ ജഹ്ദു സിഫാത്, സിഫത്തുകളെ നിഷേധിക്കലാണ്. വ ഇൻകാറു ഖിയാമിഹ ബിദാതിഹി, അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിന് അത്തരം സിഫത്തുകളുണ്ട് എന്ന കാര്യം നിഷേധിക്കലാണ്. അതിനാണ് തഅ്തീൽ എന്ന് പറയുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏതെങ്കിലും സിഫാത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിനാണ്, ദുർവ്യാഖ്യാനിക്കുന്നതിനാണ് തഹരീഫ് എന്ന് പറയുക. അപ്പൊ ദുർവ്യാഖ്യാനം പാടില്ല. വിശ്വാസ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്ന സന്ദർഭത്തിൽ തഹരീഫ് പാടില്ല എന്നതുകൊണ്ട് ഉദ്ദേശം തഅ്വീൽ പാടില്ല എന്നാണ്. തഅ്വീലുൽ ബാത്തിൽ, അള്ളാഹു അനുവദിക്കാത്ത തഅ്വീൽ, വ്യാഖ്യാനം പാടില്ല. അതിന്റെ ലഫ്ലു മാറ്റാനോ അതിന്റെ അർത്ഥം മാറ്റാനോ പാടില്ല. അള്ളാഹു എന്തൊരർത്ഥത്തിലാണോ അത് പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണം. അതിന് അറബി ഭാഷയിൽ എന്തൊരർത്ഥമാണോ നൽകപ്പെട്ടിട്ടുള്ളത് ആ അർത്ഥത്തിൽ തന്നെ അത് വിശ്വസിക്കണം. ആ അർത്ഥത്തിൽ നിന്ന് അതിനെ മാറ്റി പറയാൻ അനുവാദമില്ല. രണ്ടാമത്തെ കാര്യം, ഒലാ തഅ്തീൽ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനെ നിഷേധിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അവന്റെ വിശേഷണങ്ങളെ, അവന്റെ അസ്മാഉകളെ നിഷേധിക്കുക എന്നത് തീർത്തും വ്യക്തമായ കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യമായി തഅ്തീലിന്റെ വാദം കൊണ്ടുവന്നത്, ആദ്യമായി സിഫത്തുകളെ നിഷേധിക്കുക എന്ന നിലപാട് ആദ്യമായി കൊണ്ടുവന്നത് അൽ ജഅദു ഇബ്നു ദിർഹം എന്ന വ്യക്തിയാണ്. അൽ ജഅദു ഇബ്നു ദിർഹമിൻ, അൽ ജഅദു ഇബ്നു ദിർഹം എന്ന വ്യക്തിയാണ് ആദ്യമായി മുസ്ലിങ്ങൾക്കിടയിൽ തഅ്തീലിന്റെ വാദം കൊണ്ടുവന്നത്. അൽ ജഅദു ഇബ്നു ദിർഹമിൻ, ഇയാളാണ് ആദ്യമായി സിഫത്തുകളെ നിഷേധിക്കുന്ന. അള്ളാഹു സുബ്ഹാനഹു വതആല, അവന് യാതൊരു സിഫത്തുമില്ല, അവന് യാതൊരു വിശേഷണവുമില്ല, അവന് റഹ്മത്തില്ല, അവന് ഇൽമില്ല, അവന് ഖുദ്റത്തില്ല, കഴിവില്ല, അവന് ഹയാത്തില്ല. ഇങ്ങനെ അള്ളാഹുവിന് എന്തൊക്കെ സിഫത്തുണ്ടോ അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഈ വാദത്തിന് തുടക്കം കുറിച്ചത് അൽ ജഅദു ഇബ്നു ദിർഹമിൻ എന്ന വ്യക്തിയാണ്. ഇയാളെ ഖാലിദ് ഇബ്നു അബ്ദില്ല അൽ ഖസ്രി, ഖാലിദ് ഇബ്നു അബ്ദില്ല അൽ ഖസ്രി, ഖാലിദ് ഇബ്നു അബ്ദില്ല അൽ ഖസ്രി, ഈ വ്യക്തി പിന്നീട് ഇയാളെ കൊന്നുകളഞ്ഞു. ഒരിക്കൽ ഈദുൽ അദ്ഹയുടെ സന്ദർഭത്തിൽ, ബലി പെരുന്നാൾ സന്ദർഭത്തിൽ ഖാലിദ് ഇബ്നു അബ്ദുള്ളാഹ് അൽ ഖസ്രി അദ്ദേഹം ഖുതുബ കഴിഞ്ഞതിന് ശേഷം, പെരുന്നാൾ ഖുതുബ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്ന് പറഞ്ഞു, ഹേ മുസ്ലിമീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഉദുഹയ്യ തറക്കുക, ഞാൻ ഇന്ന് അർക്കുന്നത് അൽ ജഅദു ഇബ്നു ദിർഹമിനെയാണ്. എന്റെ ഉദുഹയ്യത്തിന്റെ മൃഗമാരാണ് അൽ ജഅദു ഇബ്നു ദിർഹമാണ്. വാലൈക്കും സലാം. ഞാനിന്ന് അർക്കുന്നത് ആരെയാണ്? ജഅദു ഇബ്നു ദിർഹമിനെ. ഈ സംഭവം സഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, ളഈഫാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്തായാലും ഈ സംഭവത്തെ കുറിച്ചാണ് നൂനിയയിൽ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, വലിദ ദഹ ബിജഅദിൻ ഖാലിദുൽ ഖസ്രി യൗമ ദബായിഹിൽ ഖുർബാനി ശകറ ദഹിയത കുല്ലു സാഹിബി സുന്നത്തിൻ ലില്ലാഹി ദർക മിൻ അഖി ഖുർബാനി. ഇബ്നുൽ ഖയ്യിം ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സംഭവം പല ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ചരിത്ര സംഭവങ്ങൾ അത് എല്ലാ രൂപത്തിലും ഹദീസ് പരിശോധിക്കുന്ന പോലെ സനദ് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ലൈഫായിരിക്കും. ഈ സംഭവം ഏതാണ്ട് മിക്ക പണ്ഡിതന്മാർ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ജഅദ് ഇബ്നു ദിർഹം, അൽ ജഅദ് ഇബ്നു ദിർഹം അയാളെ ഖാലിദ് ഇബ്നു അബ്ദുള്ളാഹ് അൽ ഖസ്രി അദ്ദേഹം കൊന്നുകളഞ്ഞതാണ് ഉദുഹയ്യത്തിന്റെ സന്ദർഭത്തിൽ എന്ന സംഭവം ഏതാണ്ട് എല്ലാ ആളുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സംഭവം ളഈഫാണ് എന്ന് ചില ആളുകൾ പറയുന്നു. വല്ലാഹു സുബ്ഹാനഹു വതആല അഅലം ബിസ്വാബ്. അൽ ജഅദ് ഇബ്നു ദിർഹമിൽ നിന്ന് ഈ വാദം പിന്നീട് സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് അൽ ജഹ്മ ഇബ്നു സഫ്വാൻ എന്ന വ്യക്തിയാണ്. അൽ ജഹ്മ ഇബ്നു സഫ്വാൻ അത്തിർമിദി. ഇയാളാണ് ജഅദിൽ നിന്ന് ഈ വാദം സ്വീകരിക്കുകയും അത് നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇയാളിലേക്ക് ചേർത്തുകൊണ്ടാണ് അൽ ജഹമിയ എന്ന് പറയുന്നത്. മഅത്തിലത്തിനെ, അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന കക്ഷിയായ അൽ ജഹമിയ, ഈ വ്യക്തിയിലേക്ക് ചേർത്തുകൊണ്ടാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. കാരണം ഇയാളാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഈ വാദം കൂടുതൽ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് ജഹമിലേക്ക് ചേർ, ജഹമല്ല ഈ വാദം തുടങ്ങി വെച്ചത്. അയാളത് സ്വീകരിച്ചത് അൽ ജഅദ് ഇബ്നു ദിർഹമിൽ നിന്നാണ്. ജഅദ് ഇബ്നു ദിർഹം അത് സ്വീകരിച്ചു ഒരു നസറാനിയിൽ നിന്ന്. അയാളൊരു മുസ്ലിം എന്ന് സ്വീകരിച്ചാൽ ഒരു നസറാനിയിൽ നിന്നാണ് അയാളത് സ്വീകരിച്ചത്. എന്നിട്ടാണ് ജഅദി വാദം പറഞ്ഞത്. ജഅദിൽ നിന്ന് ജഹ്മ ഇബ്നു സഫ്വാൻ ഈ വാദം സ്വീകരിച്ചു, അയാളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അൽ ജഹമിയ എന്ന് പറയുന്നത്. ജഹ്മിനെ സലം ഇബ്നു അഹ്വസ് എന്ന വ്യക്തി കൊന്നുകളഞ്ഞു. അദ്ദേഹം ഖുറാസാനിലെ അമീറായിരുന്നു. സലം ഇബ്നു അഹ്വസ് എന്ന വ്യക്തിയാണ് ജഹ്മ ഇബ്നു സഫ്വാനെ കൊന്നാണ്. ചുരുക്കി പറഞ്ഞാൽ താത്തീലിന്റെ വാദം, അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ അസ്മാഉകളെ നിഷേധിക്കുക എന്ന വാദം, അത് ആരംഭിച്ചത് ജഅദ് ഇബ്നു ദർഹമാണ്. അത് ജഅദ് ഇബ്നു ദർഹമിൽ നിന്ന് ഏറ്റെടുത്ത് നാട്ടിൽ പ്രചരിപ്പിച്ചയാള് ജഹ്മ ഇബ്നു സഫ്വാനാണ്. ജഅദിനെ കൊന്നുകളയുകയാണ് ഉണ്ടായത് ഉലഹയ്യത്തിന്റെ സന്ദർഭത്തിൽ. ഖാലിദ് ഇബ്നു അബ്ദുള്ള അൽ ഖസ്രി അദ്ദേഹം കൊന്നുകളയുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ വാദത്തിന്റെ ചരിത്രം ഇതാണ്. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ നിഷേധിക്കുക എന്നത് മൂന്ന് രൂപത്തിലാണ്, മൂന്ന് അക്സാമുകളാണ്, മൂന്ന് ഇനങ്ങളാണ്. അതിലൊന്ന് അള്ളാഹു തന്നെ ഇല്ല എന്നുള്ള നിഷേധമാണ്. അള്ളാഹുവിനെ പരിപൂർണമായി നിഷേധിക്കുന്ന തഅ്തീലു സാനിഅ, അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്ന നിഷേധമാണ്. ഇത് ഫൽസഫയുടെ ആളുകൾ പറഞ്ഞിരുന്ന വാദമാണ്. ഇന്ന് ജന്തകത്തിന്റെ ആളുകൾ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ പറയുന്ന വാദമാണിത്. അള്ളാഹു തന്നെ ഇല്ല, ഒരു സൃഷ്ടാവും ഇല്ല എന്ന വാദം. ഇത് താത്തീലിന്റെ ഏറ്റവും കടുത്ത ഇനമാണ്. മുസ്ലിം ഉമ്മത്തിൽ ഈ വാദവുമായി കടന്നു വന്ന ആളുകൾ ഫൽസഫയുടെ ആളുകളാണ്. ബാക്കിയുള്ളവരൊക്കെ മുസ്ലിങ്ങൾക്ക് പുറത്തായിരുന്നു. മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഈ വാദവുമായി കടന്നു വന്ന ആളുകൾ ഫൽസഫയുടെ ആളുകളാണ്. അവർ പറഞ്ഞത് ഈ ലോകം അത് ഒറ്റക്കുണ്ടായതാണ്, ഈ ലോകം അത് സ്വയം തന്നെ ഉണ്ടായതാണ്, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റാരെങ്കിലും മാറ്റം നടത്തിയിട്ടുണ്ടാവുന്നല്ല, സ്വയം തന്നെ മാറുന്ന പ്രകൃതിയാ മാറുന്നതാണ്. ഈ വാദത്തെ കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് അല്ലേ. ചില ആളുകൾ പറയുന്നു നമ്മെ നശിപ്പിക്കുന്നത് കാലമല്ലാതെ മറ്റൊന്നുമല്ല, ദഹറിയൂൺ, കാലത്തിന്റെ ആളുകൾ അവരാണ് പ്രകൃതിവാദത്തിന്റെ ആളുകൾ. അങ്ങനെ ഇതൊക്കെ പ്രകൃതിയാൽ ഉണ്ടായതാണ്. ആ വാദം തീർത്തും വിഡ്ഢിത്തമാണ്. കാരണം അവർ പറയുന്നത് എന്താണ്, ഈ പ്രകൃതി ഈ ലോകം വെറുതെ ഉണ്ടായതാണ്, ഇത് അങ്ങനെ തന്നെ ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്നല്ലെങ്കിൽ ഒരു കാര്യം മറ്റൊന്നിൽ നിന്നുണ്ടാകണം, അല്ലെങ്കിൽ പിന്നെ ഇല്ലായ്മയിൽ നിന്നുണ്ടാകണം. ഇല്ലായ്മയിൽ നിന്നൊരു കാര്യം വെറുതെ ഇത്രയും വലിയൊരു സാധനം ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിക്ക് യോജിക്കാത്തതാണ്. പിന്നെ മറ്റൊന്നിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പൊ ആ മറ്റൊന്ന് എങ്ങനെ ഉണ്ടായി സ്വാഭാവികമായിട്ട് ചോദിക്കൂ. അപ്പൊ ആ വാദം തീർത്തും മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത വാദമാണ്. രണ്ടാമത്തെ തഅ്തീലിന്റെ രണ്ടാമത്തെ ഇനം തഅ്തീലുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട്, പക്ഷെ അവന് സിഫത്തുകളില്ല, അവന് വിശേഷണങ്ങളില്ല, അസ്മാഉകളില്ല എന്ന നിഷേധമാണ്. ഇതാണ് ജഹ്മിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും അടുക്കൽ ഉണ്ടായിരുന്ന തഅ്തീൽ. തഅ്തീലുൽ അസ്മാഇ വസ്സിഫാത്ത് ഫഹാദ ഖൗലുൽ ജഹ്മിയ വൽമുഅ്തസില വനഹ്വിഹിം. അതാണ് ജഹ്മിയത്തിന്റെ അടുക്കലും മുഅ്തസില. അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന് സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു രണ്ടെണ്ണം ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതിനവരെ പ്രേരിപ്പിച്ച കുറെ വാദങ്ങളുണ്ട്. ആ വാദങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പ്രയാസമുണ്ടാകും വിഷയങ്ങൾ. ഇൻഷാല്ലാ നമുക്ക് പിന്നൊരിക്കൽ അതിനെ കുറിച്ച് സംസാരിക്കും. അവർ അള്ളാഹുവിന് സിഫത്തുകളില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അള്ളാഹുക്ക് സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് രണ്ടെണ്ണം ഉണ്ട് എന്ന് പറയേണ്ടി വരും. അവർ പറഞ്ഞു തഅദ്ദുദു സിഫാത്ത് യദുല്ലു അലാ തഅദ്ദുദി ദവാത്ത്, സിഫത്ത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആളും രണ്ടെണ്ണം ഉണ്ട് എന്ന് പറയേണ്ടി വരും. അവരുടെ വാദം വിഡ്ഢിത്താണ്. ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ അയാൾ തടിച്ചിട്ടാണ്, നീണ്ടിട്ടാണ്, രണ്ട് സിഫത്താണ്, ആളൊന്നു തന്നെ ഉള്ളൂ, സിഫത്ത് രണ്ടെണ്ണമായി. അയാൾ തടിച്ചിട്ടാണ്, നീണ്ടിട്ടാണ്, അയാൾ വെളുപ്പുണ്ട്, മൂന്ന് സിഫത്തായി. ആള് ഒന്നല്ലേ ഉള്ളു, ഇപ്പോഴും സിഫത്ത് കൂടിയത് കൊണ്ട് ആള് കൂടിക്കൊള്ളണമെന്നില്ല. അത് സാധാ കേവല ബുദ്ധി പോലും അംഗീകരിക്കാത്ത കാര്യമാണ്. അപ്പോ ജഹ്മിയത്തിന്റെ ഈ വാദം ഇതും ഇതല്ലാത്ത പല മറുപടികൾ കൊണ്ടും അത് ബാത്തിലാണ്. ബുദ്ധിക്ക് യോജിക്കൂല, അള്ളാഹിന്റെ കിതാബിനും സുന്നത്തിനും യോജിക്കൂല. മൂന്നാമത്തെ താത്തിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഇബാദത്തിന് അർഹൻ എന്ന കാര്യം നിഷേധിക്കലാണ്. തഅ്തീലു ഹഖി മുആമലതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം, അതിൽ അല്ലാഹുവിനുള്ള അവകാശത്തെ നിഷേധിക്കൽ, അല്ലാഹുവിന് ഇബാദത്തിന് അർഹൻ എന്ന കാര്യം നിഷേധിക്കൽ, ഒന്നല്ലെങ്കിൽ തീർത്തും അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ അല്ലാഹുക്ക് കൊടുക്കേണ്ട ഇബാദത്ത് വേറെ ആൾക്ക് കൊടുക്കുക, ഇതും തഅ്ത്തീലാണ്, ഇതും നിഷേധമാണ്. കാരണം അല്ലാഹുവിന്റെ ഇബാദത്തിനുള്ള അവകാശത്തെ നിഷേധിക്കലാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. ഈ തഅ്തീലിന്റെ മൂന്ന് ഇനങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം വിശദീകരിച്ചതാണ്. തഅ്തീൽ എന്നത് ഷിർക്കിനേക്കാൾ ഷർറായ കാര്യമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള തആല അദ്ദേഹം പറഞ്ഞു, തഅ്തീൽ ഷിർക്കിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. കാരണം എന്താണ്? ജഹ്മിയത്തിന്റെ വാദം എന്താണ്? അവർ പറഞ്ഞു, അള്ളാഹുവിന് ഒരു സിഫത്തും ഇല്ല, അള്ളാഹുക്ക് റഹ്മത്തില്ല, അള്ളാഹുവിന് കാരണങ്ങൾ ഒന്നുമില്ല, ഒരു സിഫത്തും അള്ളാഹുവിനില്ല, സിഫത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു കാര്യം അള്ളാഹുവിനില്ല. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ലോകത്തുണ്ടെങ്കിൽ അതൊറ്റ കാര്യമാണ്, അതെന്താണ്? ഇല്ലായ്മയാണ്, അദം. തീർത്തും പരിപൂർണമായിട്ട് ഒരാൾക്കും ഒരു സിഫത്തും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അത് ആകെ ഒരൊറ്റ കാര്യം അങ്ങനെ ഉണ്ടാവുള്ളൂ, ഇല്ലായ്മ. ഒരു കാര്യം ഇല്ല, അതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂല. എന്തൊരു കാര്യം മൗജൂദാണോ അതിന് സിഫത്ത് ഉണ്ടായിരിക്കും. ഒരു കാര്യം ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ, എന്തൊരു സാധനം ലോകത്തുണ്ടോ, അതിനൊക്കെ എന്തെങ്കിലും സിഫത്ത് ഉണ്ടാവും. സിഫത്തില്ലാത്തൊരു കാര്യമില്ല. സിഫത്ത് എല്ലാം ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി, അള്ളാഹ്ക്ക് റഹ്മത്തില്ല, ഇൽമില്ല, അവന് കൈയില്ല, കാലില്ല, മുഖമില്ല, എല്ലാം പറഞ്ഞതോടുകൂടി, എല്ലാ സിഫത്തും അവർ നിഷേധിച്ചതോടുകൂടി, ഷബ്ബഹുൽ ഖാലിഖ ബിൽ അദം, അള്ളാഹുവിനെ അവർ ഇല്ലായ്മയോട് സാദൃശ്യപ്പെടുത്തി, ഒന്നുമില്ലായ്മയോട് അള്ളാഹുവിനെ അവർ സാദൃശ്യപ്പെടുത്തി. വിശേഷിപ്പിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ അള്ള തന്നെ ഇല്ലാത്ത പോലെയാണ്. അള്ള മേലുണ്ടോ? ഇല്ല. താഴത്തുണ്ടോ? ഇല്ല. വെളുത്തുണ്ടോ? ഇല്ല. എടുത്തുണ്ടോ? ഇല്ല. പിന്നെ എവിടെ? എവിടെ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു തന്നെ ഇല്ലാന്നാണ്. അപ്പൊ ഇത് ഷിർക്കിനേക്കാൾ ഗൗരവമുള്ളതാണ്. കാരണം ഷിർക്ക് ചെയ്യുന്ന വ്യക്തി അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട് അല്ലേ? ശിർക്ക് ചെയ്യുന്ന വ്യക്തി അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട്, അയാൾ വേറെ ആൾക്ക് ഇബാദത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളൂ. എന്നാൽ തഅ്തീലിന്റെ ആളുകളാകട്ടെ, അവർ അല്ല തന്നെ ഇല്ലാന്നാണ് പറയുന്നത്. അവരെ വാദത്തിന്റെ ആകത്തുക അതാണ്, അള്ളാഹു തന്നെ ഇല്ല എന്നാണ് അവരുടെ വാദത്തിന്റെ അവസാനം. അതുകൊണ്ട് ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും ഒക്കെ പറഞ്ഞായി കാണാം, അത്തഅ്തീലു ശർറു മിനശ്ശിർക്ക്, ശിർക്കിനേക്കാൾ ശർറാണ് തഅ്തീൽ. അതിന് കാരണമായി അവർ പറഞ്ഞു, ഫഇന്നൽ മുഅത്തില ജാഹിദുൻ ലിസ്സാതി ഔ ലികമാലിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവൻ അല്ലാഹുവിനെ തന്നെ നിഷേധിക്കുന്നവനോ അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ പൂർണ്ണതയെ നിഷേധിക്കുന്നവനോ ആണ്. ജാഹിദുൽ ലിസ്സാത്, എന്നത് പിന്നെ നോക്കി എഴുതിയിരുത്തന, വഹുവ ജഹദുൻ ലി ഹഖീഖത്തിൽ ഉലൂഹിയ, അത് അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ അല്ലെങ്കിൽ അള്ളാഹു തന്നെ ഉണ്ട് എന്നുള്ള ഹഖീഖ, അതിനെ തന്നെ നിഷേധിക്കലാണ്. അല്ലാഹു ഇല്ലാന്നേ അവരെ വർത്താനം. لأن من جحد جميع الصفات عفوا لأن جحد الصفات نفي محض لأن جحد الصفات نفي محض ഒരു സിഫത്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുമില്ലെന്നാണ്. കാരണം ഒന്നുമില്ലായ്മക്ക് മാത്രമേ സിഫത്ത് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുള്ളൂ. വിശേഷണം ഏതൊരു കാര്യം ഉണ്ടോ, ഒരു ഗ്ലാസ് കയ്യിലെടുത്താൽ ആ ഗ്ലാസ്സിന് സിഫത്തുണ്ട്, ഇരുമ്പോണ്ട് ഉണ്ടാക്കിയാണ് അത്, എന്താ പറയാ, ഉറപ്പുള്ളതാണ്, രണ്ട് സിഫത്തായി. ഏത് സാധനത്തിനും സിഫത്തുണ്ട്, പുസ്തകം പേജുകളുള്ളതാണ്, തടി ഉള്ളതാണ്, കനം കുറഞ്ഞതാണ്, സിഫത്തില്ലാത്തൊരു സാധനം ലോകത്തുണ്ടാവില്ല. മനുഷ്യൻ, മൃഗം, ഒരു പൊടിയാണെങ്കിൽ പോലും, ഒരു ചെറിയ തരിമ്പ് പൊടി എടുത്തുകഴിഞ്ഞാൽ പോലും അതിന് പോലും സിഫത്തുണ്ട്. എന്താണ്? ഭാരമില്ല. അതുപോലെ തന്നെ എന്താണ്? പൊടിയാണ്, തീരെ ചെറുതാണ്, സിഫത്തായി. സിഫത്തില്ലാത്തൊരു കാര്യമില്ല. സിഫത്തില്ലെങ്കിൽ പിന്നെ ആ സാധനം തന്നെ ഇല്ലാന്ന് അതിന്റെ അർത്ഥം. അള്ളാഹുക്ക് സിഫത്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തന്നെ ഇല്ലാന്നായിരിക്കും അതിന്റെ ആകത്തുക. അതുകൊണ്ടാണ് പണ്ട് പിന്നെ കേരളത്തിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം പിന്നെ പല നാടുകളിലും പോയിട്ട് നിരീശ്വരവാദി, അദ്ദേഹം ആദ്യം നിരീശ്വരവാദിയായിരുന്നു, പിന്നീട് അദ്ദേഹം അള്ളാഹു സുബ്ഹാൻ തആല അദ്ദേഹത്തിന് ഹിദായത്ത് നൽകുകയുണ്ടായത്. അഫർ അള്ളാഹു ലഹു, അദ്ദേഹം പിന്നെ തൻ്റെ നിരീശ്വരവാദം നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നത് ഒരു ബോർഡായിട്ട് നടക്കും. എന്നിട്ട് ആ ബോർഡിൽ ഒരു വട്ടം വരക്കും, ഒരു കൈയും കാലും ഒക്കെ വരച്ചിട്ട്, ഒരു ഓടലൊക്കെ വരച്ചിട്ട് അയാൾ ആൾക്കാരോട് ചോദിക്കും, അള്ളാഹ്ക്ക് തലണ്ടോ? ഇല്ല. അപ്പൊ തല മയക്കും. കൈയുണ്ടോ? ഇല്ല. കൈ മയക്കും. കാലുണ്ടോ? ഇല്ല. ഉടലുണ്ടോ? ഇല്ല. വല്ല തന്നെ ഇല്ല. ഇതായിരുന്നു അവരുടെ വാദം. ശരിയാണ്, അള്ളാഹ്ക്ക് ഒരു സിഫത്തും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളന്നെ ഇല്ല എന്നതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും നിഷേധിച്ചു കഴിഞ്ഞാൽ ഇല്ലായ്മയോടാണ് അവർ അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തുന്നത്. ആ വാദം ഇവിടെയുള്ള അശാരിയത്തിലെ ആളുകൾക്കുണ്ട്. കാരണം അവർക്ക് അള്ളാഹു കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കും, അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ കളിയാക്കും. എന്താണ് ഈ വാദമാണ്? ഈ ലാസിം അതിന് സ്വാഭാവികമായിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളഹ തന്നെ ഇല്ല എന്നാ. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശക്തമായ പിന്നെ നിഷേധമാണ്, വളരെ ശക്തമായ നിഷേധമാണ്. എന്താണ് തഹരീഫും തഅ്തീലും തമ്മിലുള്ള വ്യത്യാസം? എളുപ്പത്തിൽ മനസ്സിലാവാൻ, അത്തഹരീഫു ഫിൽ ദലീൽ വത്തഅ്തീലു ഫിൽ മദ്ലൂൽ. തഹരീഫ് യഥാർത്ഥത്തിൽ ദലീലിലാണ് നടക്കുക അല്ലെ. തഹരീഫ് എന്ന് പറഞ്ഞാൽ വാക്ക് മാറ്റല്, ഹർക്കത്ത് മാറ്റലും അതേപോലെ അർത്ഥം മാറ്റലൊക്കെയാണ്. അത് എവിടെ നടക്കുന്നത്? അത് ദലീലിലാണ്, തെളിവിലാണ്. ഖുറാന്റെ ആയത്ത് മാറ്റുക, ഹദീസ് മാറ്റുക, അതിനുള്ള ഹർക്കത്ത് മാറ്റുക, രൂപം മാറ്റുക, അതിന്റെ അർത്ഥം മാറ്റുക, ഇതൊക്കെ ദലീലിൽ നടക്കുന്ന പണിയാണ്. എന്നാൽ എന്നാൽ തഅ്തീൽ എന്ന് പറഞ്ഞാൽ അത് ആ ദലീലുകൾ എന്തൊരു കാര്യത്തെയാണോ അറിയിച്ചത് അതിനെ നിഷേധിക്കലാണ്. ആ ദലീലുകളിൽ കാണിക്കുന്ന കൃത്രിമത്തല്ല, ദലീലുകളിൽ കാണുന്ന കാട്ടിക്കൂട്ടുന്ന മാറ്റത്തിരുത്തലുകളല്ല തഹരീഫ്. മനസ്സിലായത്? സിമ്പിളാണ്, വളരെ എളുപ്പമുള്ള പാഠാണ്. തഹരീഫ് എന്ന് പറഞ്ഞാൽ ദലീലുകളിലാണ് മാറ്റത്തിരുത്തലുകൾ നടത്തുന്നത്. തഅ്തീൽ എന്ന് പറഞ്ഞാൽ ആ ദലീലുകൾ എന്തൊരു കാര്യത്തെയാണോ അറിയിക്കുന്നത് അതിൽ ഉള്ള നിഷേധമാണ്. രണ്ടു തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായത്? തഹരീഫും തഅ്തീലും മനസ്സിലായോ? മനസ്സിലായിക്കണോ? തഹരീഫും തഅ്തീലും തഹരീഫും തഅ്തീലും തമ്മിലുള്ള വ്യത്യാസമാണ് തഹരീഫ് ഫി ദലീൽ വതഅ്തീൽ ഫിൽ മദ്ലൂൽ. ഇതാണ് തഅ്തീലിനെ കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. ഇനി തഅ്തീലിലെ ചില അൻവാഅകൾ പറയേണ്ടത് നമുക്ക് ഇൻഷാല്ലാ പിന്നൊരിക്കൽ അസ്മാഉൽ സിഫാത്തിന്റെ ദർസ് എടുക്കുന്ന സമയത്ത്, അടുത്ത കിതാബ് വായിക്കുന്ന സമയത്ത് കൂടുതൽ വിശദീകരണങ്ങൾ പറയാം. ചുരുക്കിയ ഒരു വിവരം മനസ്സിലാക്കാം. بلا تحريف ولا تعطيل وبغير تكييف. ابي شيخ الاسلام ഇവിടെ പറഞ്ഞു, എന്താ അള്ളാഹു അവനെ പറ്റി എന്തെന്ന് പറഞ്ഞു അത് വിശ്വസിക്കണം, റസൂലുള്ള എന്തെന്ന് പറഞ്ഞു അത് വിശ്വസിക്കണം, അതിൽ തഹരീഫ് നടത്താൻ പാടില്ല, മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പാടില്ല, ولا تعطيل അത് നിഷേധിക്കാനും പാടില്ല, ولا تكييف തക്കീഫും പാടില്ല. والتكييف يقال في العربية كيف الشيء إذا جعل له كيفية. كيف എന്ന് അറബിയിൽ പറയുക ഒരു കാര്യത്തിന് ഒരു രൂപം പറഞ്ഞാലാണ്. അത് തക്കീഫ് എന്ന് പറഞ്ഞാൽ രൂപം പറച്ചിലാണ്. രൂപം പറയാം, ഒരു കാര്യത്തിന്റെ അവസ്ഥ പറയാം, അതാണ് തക്കീഫ്. തക്കീഫ് കയ്യഫ ശൈ ഇദ ജഅൽത ലഹു കൈഫിയതൻ മഅലൂമതൻ. അതാണ് തക്കീഫ് എന്നതിന്റെ ഭാഷാപരമായ അർത്ഥം. തക്കീഫ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ തക്കീഫ് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹുവ തഅയീനു കുൻഹി സിഫതി വ കൈഫിയതിഹ. തഅ്തീൽ എന്നാൽ ഇസ്ലാഹിയായി അതിന്റെ അർത്ഥം തഅയീനു കുൻഹി സിഫതി വകൈഫിയതിഹ, അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ കുൻഹു പറയാം. കുൻഹു എന്ന് പറഞ്ഞാല് രൂപം പറയാം. അതെങ്ങനെയാണ് ഉള്ളത് എന്ന് പറയാം, അതിന്റെ അവസ്ഥ പറയാം. തഅയീനു കുൻഹി സിഫത്തി വകൈഫിയതിഹ, അതാണ് തക്കീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സിഫത്തുകൾ, അതിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ തഅ്തീൽ പാടില്ല, തഹരീഫ് പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല, അതേപോലെ തന്നെ അത് നിഷേധിക്കാനും പാടില്ല. എന്നാൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന് രൂപം പറയാമെന്നല്ല, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് രൂപം പറയാനും പാടില്ല, തക്കീഫ് ചെയ്യാനും പാടില്ല. അള്ളാഹുവിന് മുഖമുണ്ട്, ശരി, അപ്പൊ അള്ളാഹുവിന്റെ മുഖത്തിന് രൂപം ഇങ്ങനെയാണ്. അള്ളാഹു ഏഴാം ആകാശത്തു നിന്ന് ഇറങ്ങി വരും, അപ്പൊ എങ്ങനെയാണ് ഇറങ്ങി വരിക, അങ്ങനെ രൂപം പറയാൻ പാടില്ല. കാരണം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് രൂപം പറയാൻ സാധിക്കണമെങ്കിൽ നീ അത് കാണണം, അള്ളാഹുവിനെ നീ കണ്ടിട്ടുണ്ടായിരിക്കണം. കാരണം അസ്സിഫത്തു തബിഅത്തുൻ ലിൽ മൗസൂഫ്, അറബി ഭാഷയിൽ വരെ അങ്ങനെയാണ് നിയമം അല്ലേ. സിഫ തബിഅത്തുൻ ലിൽ മൗസൂഫ്, എന്തെന്തിനെയാണോ വിശേഷിപ്പിച്ചിട്ടുള്ളത് വിശേഷണം മൗസൂഫിനെ പിന്തുടരുന്നതാണ്. അതായത് വിശേഷിപ്പിക്കപ്പെട്ട വസ്തു എന്താണോ അതിനെയാണ് സിഫത്ത് എപ്പോഴും പിന്തുടരുക. നമ്മൾ മുറക്ക വസ്ഫിയെ പഠിച്ചപ്പോൾ പഠിച്ചു അല്ലേ, സിഫത്ത് എപ്പോഴും മൗസൂഫിന് താബിയാത്തായിരിക്കും. ഏത് സമയത്തും മൗസൂഫിന്റെ അറാബ് എന്താണോ അതിനെ സിഫത്തിനുണ്ടാവാം. ഉദാഹരണത്തിന് അൽ ബൈത്തുൽ കബീറു ഇലൽ ബൈത്തിൽ കബീരി അല്ലേ, സിഫത്ത് കബീർ എന്നുള്ള സിഫത്താണ്, ബൈത്ത് എന്നുള്ളതോ മൗസൂഫാണ്. അപ്പോ അറബി ഭാഷയിൽ വരെ അങ്ങനെയാണ്, അതോടൊപ്പം ഹഖീഖ അങ്ങനെ തന്നെയാണ്, സിഫത്ത് മൗസൂഫിനെ പിന്തുടരും. മൗസൂഫിനെ കണ്ടിട്ടില്ലെങ്കിൽ സിഫത്ത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ള. അതായത് ഉദാഹരണത്തിന് ഒരു കുട്ടിയെ പറ്റി നമ്മൾ പറയണം, ആ കുട്ടി നീണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ നീളം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കുട്ടികളെ കാണണം. കുട്ടികളെ കണ്ടിട്ടില്ലെങ്കിലോ മനസ്സിലാവില്ല. കുട്ടി എന്നത് എന്താണെന്ന് അറിയില്ലെങ്കിൽ കുട്ടിയുടെ നീളം എന്താണെന്ന് തീരെ മനസ്സിലാവില്ല. ഉദാഹരണത്തിന് നമ്മൾ കാണാത്ത എന്തെങ്കിലും വസ്തു ഉണ്ടോ ചെറിയ പ്രായത്തിൽ? കാട്, കാട് കണ്ടിട്ടുണ്ടാവില്ലേ, കാട്. ഉദാഹരണത്തിൽ കാട് പറയാം, കാട്. കാട് തന്നെ എന്താന്ന് അറിയാത്തവന് കാട്ടിന്റെ ഉള്ളില് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കാടന്നെ എന്താന്നോ അറിയില്ല, കാട് കാണാത്ത ഒരാളാണ് എന്ന് വിചാരിക്കാം. മരം കണ്ടിട്ടില്ല, തൽക്കാലം കുട്ടിയാണ്, വീട്ടിന്റെ ഉള്ളിൽ തന്നെ വളർത്തുന്ന ആളാന്ന് ചോദിക്കും. അതുകൊണ്ട് മരം തന്നെ കാണാത്ത കുട്ടീനോട് നമ്മൾ പറയാണ് കാടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് മരം എന്താന്ന് തന്നെ അറിയില്ല. കാട് വളരെ വലുതാണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ വലുപ്പം എന്ന കാര്യം അവന് മനസ്സിലാവില്ല. ആ സിഫത്ത് എന്താണെന്ന് മനസ്സിലാവില്ല, കാരണം മൗസൂഫിനെ കുറിച്ചുള്ള അറിവില്ലാതെ സിഫത്ത് എന്താണെന്ന് മനസ്സിലാവില്ല. മൗസൂഫിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ധാരണ വേണം. ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയണം. എന്താ മനസ്സിലാവാത്ത എന്തൊക്കെ പറയാം, ലോകത്താരും കേൾക്കാത്ത ഏതെങ്കിലും ഒരു സയൻസിലോ ഫിസിക്സിലോ പഠിക്കണ എന്തെങ്കിലും ഒരു നിയമം പറയാം, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയാം. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഗ്രഹത്തിനെ പറ്റി പറയാം, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ. അപ്പൊ ഇന്ന ഗ്രഹം, ഗ്രഹം എന്നൊരു സാധനം തന്നെ കാണാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ചിത്രത്തിൽ പോലും കാണാത്ത ഒരാൾ, ഇത് വട്ടത്തിലാണെന്നോ നീണ്ടിട്ടാണെന്നോ പരന്നിട്ടാണെന്നോ ഒന്നും അറിയാത്ത ഒരാൾ, അയാളോട് നമ്മൾ പറയാൻ ഗ്രഹം, ഗ്രഹങ്ങൾ അത് പിന്നെ വളരെ വലുതാണെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ രൂപം എന്ന് അയാൾക്ക് അപ്പോഴും മനസ്സിലാവില്ല. വലുത് എന്നത് എങ്ങനെ തഖ്ദീർ ചെയ്യണം, വലുത് എന്ന സിഫത്തിന്റെ അവസ്ഥ എന്താണ് അയാൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, അയാളത് കണ്ടിട്ട് തന്നെ ഇല്ല. ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് തോന്നണം, ഇൻഷാല്ല. ഒരു 100 വർഷം മുന്നുള്ള ഒരാൾ ഇപ്പൊ ജനിപ്പിച്ചിട്ട് അയാളോട് പറയണം മൊബൈൽ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാല് അയാൾക്കൊന്നും മനസ്സിലാവില്ല. സ്മാർട്ട് ഫോൺ നല്ല ഉപകാരമുള്ളതാണ്, എന്താണ് ഈ ഉപകാരം എന്നുള്ള സിഫത്തിൽ തന്നെ മനസ്സിലാവില്ല. അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ ഇങ്ങനെ കൈയോട് കുത്തിക്കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞാൽ അയാൾക്കത് ചിന്തയിൽ പോലും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്തായാലും സ്മാർട്ട് ഫോൺ എന്നുള്ള സാധനം തന്നെ കണ്ടിട്ടില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അറിവില്ലാത്ത ഒരു കാര്യം, അയാൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം, അതിന്റെ സിഫത്ത് അയാൾക്ക് മനസ്സിലാക്കാൻ തീരെ പറ്റില്ല. കാരണം സിഫത്ത് മനസ്സിലാക്കണമെങ്കിൽ മൗസൂഫിനെ കുറിച്ച് ആദ്യം മനസ്സിലാവണം. ഈ മനുഷ്യൻ അങ്ങനെ തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നീ കണ്ടിട്ടില്ല, കാണാത്തൊരു വസ്തു, കാണാത്ത ഒരാളുടെ സിഫത്ത് നിനക്ക് എങ്ങനെ മനസ്സിലാകും? കണ്ടാലും നിനക്ക് അവരുടെ സിഫത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഏതൊരു സിഫത്തും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, കാരണം നീ അത് കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ പോലെ മാ ഐനു റഅത് വല ഉദുനു സമിഅത് വല ഖതറ ഫി ബാലി ഫി ഖൽബി ബശരി ഫി ഖൽബി ബശരി. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും വരാത്തു, ഒരു ആളുടെ കണ്ണുകൊണ്ട് കാണാത്തു, ഒരാളുടെ ചെവി കൊണ്ട് കേൾക്കാത്തു. അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, സ്വർഗത്തിൽ നിന്നുള്ള എന്തൊരു വസ്തുവും അത് വെറും പേരുകളിൽ മാത്രമേ യോജിപ്പുള്ളൂ, രൂപത്തിൽ യാതൊരു യോജിപ്പുമില്ല. സ്വർഗത്തിലെ ഹൗദുണ്ട്, നക്ഷത്രങ്ങളെപ്പോലെ അവിടെ കോപ്പകൾ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കോപ്പ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഈ ദുനിയാവിൽ കണ്ട ഒരു കോപ്പയായിട്ട് അതിന് ബന്ധമുണ്ടാവില്ല. അപ്പൊ അത് തീർത്തും വ്യത്യസ്തമാണ്. അത് കാണാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അവന്റെ ചിന്തകൾ എത്തിയാൽ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരാളുടെ മനസ്സിലും ഇനി അയാൾ എത്ര ചിന്തിച്ചാലും, എത്ര വലിയ ഭാവനയുള്ള മനുഷ്യനാണെങ്കിലും അയാൾ എത്ര ചിന്തിച്ചാലും സ്വർഗത്തിന്റെ ചിത്രത്തിനോട് അടുത്തുപോലും അയാൾ എത്തില്ല. ആ ചിത്രത്തിന്റെ അടുത്തുപോലും അയാൾക്ക് എത്താൻ സാധിക്കില്ല, കാരണം അയാൾ കണ്ടിട്ടില്ല. അയാൾക്ക് എത്ര സിഫത്ത് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് മനസ്സിലാവില്ല. ദുനിയാവിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ അടുപ്പിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നീ കണ്ടിട്ടില്ലാത്തടത്തോളം കാലം നിനക്ക് അവന്റെ സിഫത്ത് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞത് അൽഖൗലു ഫിസ് സിഫാതി കൽഖൗലു ഫിസ് സാത്. സിഫത്തിനെ കുറിച്ചുള്ള സംസാരം ജാത്തിനെ കുറിച്ചുള്ള സംസാരം പോലെയാണ്. ജാത്ത് നിനക്കറിയില്ലേ, സിഫത്തും നിനക്ക് മനസ്സിലാവും. ജാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു, അള്ളാഹിനെ നീ കണ്ടിട്ടില്ല, പക്ഷെ അള്ളാഹു ഉണ്ട് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. ശരിയാണ്, എന്നാ അള്ളാഹിന്റെ രൂപം എങ്ങനെയാണ് നിനക്കറിയോ? ഒരു വിവരേ ഇല്ല. എന്നിട്ടും നീ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ. അള്ളാഹുവിനെ നീ കാണാതെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് വിശ്വസിക്കാനും പ്രയാസമില്ല. അത് അവന് ചോദിച്ച രൂപത്തിലാണ്, ഇത്രേ ഉള്ളൂ. അപ്പോ തക്കീഫ് അതൊരിക്കലും സാധ്യമായി മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല, അതൊരിക്കലും മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്ന കാര്യവുമല്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് ഇബ്നു അനസിൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, അർറഹ്മാനു അലൽ അർശി ഇസ്തവ കൈഫ ഇസ്തവ, റഹ്മാനായ റബ്ബ് ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നു, കൈഫ ഇസ്തവ എങ്ങനെയാണ് ഇസ്തിവ ചെയ്തത്? അപ്പോ അത് കേട്ടപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ മറുപടി പ്രസിദ്ധമാണ്, ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവാഇന്റെ ഭാഷാർത്ഥം എല്ലാവർക്കും അറിയുന്നതാണ്. വൽകൈഫു മജ്ഹൂൽ, വൽകൈഫു മജ്ഹൂൽ, എന്നാൽ അതിന്റെ കൈഫിയത്ത് അതിന്റെ തക്കീഫ് അതാർക്കും അറിയില്ല, അതിന്റെ രൂപം എന്താണ് എന്ന് പറയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വൽകൈഫു മജ്ഹൂൽ വസ്സുആലു അൻഹു ബിദ്അ വൽഈമാനു ബിഹി വാജിബ്, അതിനെ കുറിച്ചുള്ള ചോദ്യം ബിദ്അത്താണ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഓല തക്കീഫ്, ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് എന്തെങ്കിലും സിഫത്തുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ രൂപം പറയാൻ പാടില്ല. ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, കുല്ലു മാ ഖതറ ഫീ ബാലിക വല്ലാഹു ഖിലാഫു ദാലിക്, നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് എന്തൊരു ചിത്രം വന്നു കഴിഞ്ഞാൽ, അള്ളാഹിന്റെ മുഖം ഒരു ചിത്രം നിന്റെ മനസ്സിൽ വന്നാൽ, കുല്ലു മാ ഖതറ ഫീ ബാലിക വല്ലാഹു ഖിലാഫു ദാലിക, എന്തൊരു ചിത്രം നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടോ അതിനൊക്കെ വിരുദ്ധമാണ് അള്ളാഹു. നിന്റെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ച് ചിത്രം വന്നു, അള്ളാഹുവിന്റെ അർശിനെ കുറിച്ച് ചിത്രം വന്നു, ബിലശക്കിൻ അൻകിർ, നീ ഒരു സംശയമില്ലാതെ അത് നിഷേധിച്ചോളൂ. അതില്ല എന്ന കാര്യം നിഷേധിക്കുന്നതിന് നീ ഒരു മടിയും വിചാരിക്കണ്ട, കാരണം ഒരിക്കലും അള്ളാഹ് അതുപോലെയല്ല. നിന്റെ മനസ്സിൽ ഏതൊരു ചിത്രം അള്ളാഹിനെ കുറിച്ച് വന്നിട്ടുണ്ടോ ആ ചിത്രങ്ങളൊക്കെ നിനക്ക് ധൈര്യത്തിൽ നിഷേധിക്കാം, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് യാതൊരു നിലക്കും യോജിച്ചവനല്ല. ولا تكييف ولا تمثيل ولا تمثيل او بغير تمثيل, تمثيل ഇല്ലാതെ വിശ്വസിക്കണം. تمثيل التمثيل هو التشبيه, تمثيل എന്ന് പറഞ്ഞാൽ تشبيه എന്ന പദം ഏതാണ്ട് അതിന് സമാനമായ പദമാണ്. ചെറിയൊരു വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്, ഇൻഷാല്ലാ ചർച്ചകൾ പിന്നീട് നമുക്ക് സംസാരിക്കാവുന്ന. തംസീൽ എന്നത് ഏതാണ്ട് അതിന്റെ അർത്ഥം തഷ്ബീഹ് എന്നതാണ്, സദൃശ്യപ്പെടുത്തൽ. തക്കീഫ് എന്ന് പറഞ്ഞ രൂപം പറയലാണ്, അതിന്റെ രൂപം ഇങ്ങനെയാണ്. തംസീൽ എന്ന് പറഞ്ഞാൽ തക്കീഫിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. തംസീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങും, അത് ഇതുപോലെയാണ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നയാളുടെ ഇറക്കം പോലെയാണ്. അള്ളാഹുവിന്റെ കേൾവി അത് ഇന്നയാളുടെ കേൾവി പോലെയാണ്. ഇങ്ങനെ മറ്റൊരു കാര്യത്തിലേക്ക്, മറ്റൊരു സൃഷ്ടിയിലേക്ക് അള്ളാഹുവിന്റെ സിഫാത്തുകളെ സദൃശ്യപ്പെടുത്തി പറയുന്നതിനാണ് തംസീൽ എന്ന് പറയുക. التمثيل هو التسوية والتشبيه. تمثيل എന്ന് പറഞ്ഞാൽ സമമാക്കലാണ്, ഇതും അതും സമമാണ്. അതാണ് അല്ലെ മിസാൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്നറിയില്ല, നമ്മൾ ഇതിന് ഉദാഹരണമാണ് മറ്റേത്. അപ്പൊ ഇതും അതും തമ്മിൽ സമമാക്കലാണ് തംസീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ولا تمثيل, തംസീൽ പാടില്ല. തംസീൽ ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, ലൈസ കമിസ്ലിഹി ഷൈഉൻ. തംസീൽ എന്ന വാക്കിന് തന്നെ ഏതാണ്ട് വന്നിട്ടുണ്ട് ലൈസ കമിസ്ലിഹി. പക്ഷെ അത് ഈ ആയത്തെ നമുക്ക് വിശദീകരിക്കാൻ, അടുത്ത് ഇനി ഈ ആയത്താണ് വിശദീകരണം ഉള്ളത്. വാസത്തിയയിൽ വനുഅ്മിനു ബി അന്ന അല്ലാഹ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അതാണ് വാസത്തിയയിൽ അടുത്ത വാക്ക്. അപ്പൊ തംസീൽ എന്നത് അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തുല്യനായി, അവന് സമമായി, അവനെ പോലെ മറ്റൊരാളില്ല എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. തംസീൽ രണ്ട് രൂപത്തിലാണ്, തംസീൽ രണ്ട് രൂപത്തിൽ, രണ്ട് രൂപത്തിലാണ് തംസീൽ രണ്ട് രൂപത്തിലാണ്. ഒന്ന് تمثيل المخلوق بالخالق, تمثيل المخلوق بالخالق സൃഷ്ടിയെ സൃഷ്ടാവിനോട് ഉപമിക്ക. അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അള്ളാഹുവിനോട് ഉപമിക്ക, അള്ളാഹിനോട് സദൃശ്യപ്പെടുത്ത. അതിന് ഉദാഹരണമാണ് ഏത്? ഏതായാലും ഉദാഹരണം, ഉദാഹരണം അറിയോ? സൃഷ്ടികളെ സൃഷ്ടാവിനോട് സദൃശ്യപ്പെടുത്തിയതിന്, എന്താ? ആ പശുവിനെ ആയോ? പശു സൃഷ്ടാവാണെന്ന് പറയുന്നത്, പശുവാണ് ദൈവം. അതല്ലെങ്കിൽ നസ്രാനികളുടെ ബലാലത്ത് അല്ലെ, പശു വ്യക്തമാണ്. പശു നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രം പറയുന്നത്, പുറത്തുള്ള ആൾക്കാർക്ക് അത്ഭുതമാണ് പശുവിനെ നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ ദൈവമാക്കി അറിയുമ്പോൾ അറബികൾ അത്ഭുതം പ്രകടിപ്പിക്കാറുള്ള കാര്യമാണ്. മൊത്തത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണമാണ് അല്ലേ, നസ്രാനികൾ ഈസാ നബി എന്താക്കി? അള്ളാഹിനോട് സമപ്പെടുത്തി. ഈസ അള്ളാഹുവാണ് എന്ന് സമപ്പെടുത്തി. അതുപോലെ ഇവിടെ ഖുറാഫികളുടെ കൂട്ടത്തിൽ മുഹൈദ്ദീൻ ഷേഖ് അള്ളാഹുവിനെ പോലെ കേൾക്കും, ഹൈദീൻ ഷേഖിന് അള്ളാഹിനെ പോലെ കാണാൻ കഴിയും. ഈ ജാതി വർത്തമാനങ്ങൾ ഇതൊക്കെ തംസീൽ ഉൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ്. ഇന്നിപ്പം നമ്മുടെ നാട്ടിലെ ഷെയ്ത്താൻ ഇവിടെ കാന്തപുരം അയാൾ അള്ളാഹിനെ പോലെയാണ്, അല്ലെങ്കിൽ അയാൾ അള്ളാഹ തീരുമാനിക്കാതെ അയാളൊന്നും തീരുമാനിക്കില്ല, അല്ലെങ്കിൽ അയാൾ തീരുമാനിക്കാതെ അള്ളാഹൊന്നും തീരുമാനിക്കില്ല. ഈ ജാതി വർത്തമാനങ്ങളൊക്കെ അതിൽപ്പെട്ടാണ്. അള്ളാഹു അവൻ്റെ അള്ളാഹു ഖാലിഖായ റബ്ബിനോട് മഖ്ലൂഖിനെ സാദൃശ്യപ്പെടുത്തലാണ്. രണ്ട് രണ്ടെന്തായിരിക്കും? എളുപ്പമാണ്, നേരെ തിരിച്ചിട്ടാ മതി. തശ്ബീഹു അൽ ഖാലിഖി ബിൽ മഖ്ലൂഖ്, ഖാലിഖിനെ മഖ്ലൂഖിനോട് സാദൃശ്യപ്പെടുത്തുക. അതെങ്ങനെയാണ്? അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇവിടെ തശ്ബീഹ് എന്നുള്ളതുകൊണ്ട് കാര്യമായി, അല്ലെങ്കിൽ തംസീൽ എന്നതുകൊണ്ട് കാര്യമായി ഇവിടെ ഉദ്ദേശിക്കുന്നത് തംസീൽ ഉൽ ഖാലിഖി ബിൽ മഖ്ലൂഖ്, ഖാലിഖിനെ മഖ്ലൂഖിനോട് സാദൃശ്യപ്പെടുത്തുക. എങ്ങനെയാണത്? അള്ളാഹുവിന് കൈയുണ്ട്, ആരുടെ കൈ പോലെ? നമ്മുടെ കൈ പോലെ. ഇതാണ് തശ്ബീഹ് അല്ലെങ്കിൽ തംസീൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചു അവർക്ക് വിശ്വസിക്കണം, പക്ഷെ അതിൽ എന്ത് പാടില്ല? തഹരീഫ് പാടില്ല, വ്യാഖ്യാനം പാടില്ല, ദുർവ്യാഖ്യാനം. അതുപോലെ തന്നെ താത്വീൽ പാടില്ല, നിഷേധം പാടില്ല. തക്കീഫ് രൂപം പറച്ചിൽ പാടില്ല, അല്ല തംസീൽ. അതുപോലെ തന്നെ ഉപമ പറയാൻ പാടില്ല. വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹുവിനാണ് ഏറ്റവും ഉന്നതമായ മെഥലുള്ളത്, സിഫത്തുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികളെ പോലെയാണെന്ന് പറഞ്ഞത് തീർത്തും അങ്ങേയറ്റം നിരർത്ഥകമായ വാദമാണ്. അള്ളാഹുവിന് കൈയുണ്ട്, നമ്മളെ കൈ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷബ്ബിഹത്തിന്റെ വാക്കാണത്. ശരി, തഅ്തീലും തഷ്ബീഹും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്താണത്? തഅ്തീലും തഷ്ബീഹും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഞാൻ മുന്നേ ലാമിയ എടുത്തപ്പോൾ എടുത്തിരുന്നത് കൊല്ലു ആയോ അഹ്സൻത്, കൊല്ലു മുഷബ്ബിഹിൻ മുഅത്തിൽ, മുഅത്തിൽ വകുല്ലു മുഅത്തിലിൻ മുഷബ്ബിഹ്, എല്ലാ മുഷബ്ബിഹും മുഅത്തിലൻ, എല്ലാ മുഅത്തിലും മുഷബ്ബിഹൻ. അല്ലെങ്കിൽ പറയാം കുല്ലു മുമസ്സിലിൻ മുഅത്തിൽ വകുല്ലു മുഅത്തിലിൻ മുമസ്സിൽ. അത് നമ്മൾ വിശദീകരിച്ചിരുന്നത് തഷ്ബീഹ് നടത്തുന്ന എല്ലാവരും താത്തീൽ നടത്തുന്നുണ്ട്. ഈ വാക്ക് നമ്മുടെ മനസ്സിൽ ഇനി കാണാതാവണം. തഷ്ബീഹ് താത്തീൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആലോചിക്കാൻ നിൽക്കരുത്, എന്താണ് തഷ്ബീഹ് എന്നാണ്. താത്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കല്, തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യപ്പെടുത്തൽ. എല്ലാ തഷ്ബീഹും താത്തീലിൽ നിന്നാണ് വരുന്നത്, എല്ലാ താത്തീലും തഷ്ബീഹിൽ നിന്നാണ് വരുന്നത്. ഒരിക്കൽ നമ്മൾ വിശദീകരിച്ചാണത്. കാരണം എന്താണ്? ഒരാൾ താത്തീൽ നടത്തുന്നത് എന്തുകൊണ്ടാണ്, ഒരാൾ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് സാദൃശ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് സാദൃശ്യപ്പെടുത്തുന്നത്, എന്താണ് അങ്ങനെ എങ്ങനെയാണ് സാദൃശ്യപ്പെടുത്തുന്നത്? അള്ളാഹ്ക്ക് സിഫത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നു അള്ളാഹ്ക്ക് സിഫത്തുണ്ട് എന്ന് അവർ കേട്ടു, റഹ്മത്തുണ്ട്, സമഉണ്ട്, അള്ളാഹ്ക്ക് കേൾവിയുണ്ട്. അത് കേട്ടപ്പോ അവർക്ക് മനസ്സിലായത്, അതിൽ നിന്ന് ആകെ മനസ്സിലായത് എന്താണ്, അള്ളാഹ്ക്ക് നമ്മളെ പോലത്തെ കേൾവിയുണ്ട് എന്നല്ല ഈ പറയുന്നത്. അപ്പൊ നമ്മളോട് സാദൃശ്യ മനുഷ്യനും അള്ളയും ഒരേപോലെയാണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് മുഖമുണ്ട്, അപ്പോ അള്ളാഹ്ക്ക് നമ്മളെ പോലത്തെ മുഖമുണ്ട് എന്നല്ല ഈ പറയുന്നത്. ഇത് ആദ്യം അവർ ചെയ്തു, അവർ അള്ളാഹുന് മുഖമുണ്ട് എന്ന് കേട്ടപ്പോ ആദ്യം തന്നെ അവർക്ക് തഷ്ബീഹാണ് മനസ്സിലേക്ക് വന്നത്. അപ്പൊ അവരെന്ത് പറഞ്ഞു, അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തിയത് പോലെയാണ്, അതുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റൂല. ഫഅത്തലു ഷബ്ബഹു ഫഅത്തലു, അവർ അള്ളാഹുവിനെ സദൃശ്യപ്പെടുത്തി, അതുകൊണ്ടാണ് അവർ നിഷേധിച്ചത്. നിഷേധിക്കാനുള്ള കാരണം എന്താണ്, താത്തീൽ നടത്താനുള്ള കാരണം എന്താണ്, അവർക്ക് അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർക്ക് കേട്ടപ്പോ അത് മനസ്സിലായത് ഇത് മാത്രമാണ്. അള്ളാഹ്ക്ക് മുഖമുണ്ട് കേട്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായത് എന്താണ്, മനുഷ്യനെ പോലത്തെ മുഖമുണ്ട് എന്നാണ്. അവർ ആദ്യം തന്നെ തഷ്ബീഹ് നടത്തി, അതുകൊണ്ടാണ് താത്തീൽ നടത്തിയത്, അതുകൊണ്ടാണ് അവർ താത്തീലിൽ വീണത്. പക്ഷേ അവർ എന്തൊന്നിൽ നിന്നാണോ പേടിച്ചു ഓടിയത് അതിൽ തന്നെ അവർ വീണത്. തഷ്ബീഹിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ താത്തീൽ നടത്തിയത്, അപ്പൊ അവർ വീണ്ടും വേറൊരു തഷ്ബീഹിൽ വീണു. ആ തഷ്ബീഹ് ഏതാണ്? ഗുരുതരമായ തഷ്ബീഹിൽ വീണു. ഏതാണത്? അല്ല, അതെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ആദ്യം പറഞ്ഞു അള്ളാഹു സുബ്ഹാന തലക്ക് മുഖമുണ്ട്. അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് സുബ്ഹാനഹു വതആല അവന്റെ മുഖം നമ്മളെ മുഖം പോലെയാണെന്ന് പറയേണ്ടി വരില്ലേ. അപ്പൊ ആ തഷ്ബീഹിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ താത്തീൽ നടത്തിയത്, അത് നിഷേധിച്ചു, അല്ല അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ താത്തീൽ അവരെ എവിടെ കൊണ്ട് ചാടിച്ചു? അവർ വേറെ തഷ്ബീഹിൽ ചാടിച്ചു. ആ തഷ്ബീഹ് ആരുമായിട്ടായിരുന്നു? തഷ്ബീഹു ബിൽ അദം, തഷ്ബീഹ് ബിൽ അദം, ഒന്നുമില്ലായ്മയുമായിട്ട് അള്ളാഹുവിനെ അവർ സാദൃശ്യപ്പെടുത്തി. അവർ ഓടിയത് മനുഷ്യനുമായിട്ട് അള്ളാഹിനെ സാദൃശ്യപ്പെടുത്തുന്നുണ്ടാവെന്ന് വിചാരിച്ചിട്ടാണ് ഓടിയത്. ചാടിയത് എവിടെയാണ്? ഒന്നുമില്ലായ്മയോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്താനുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഷബ്ബഹു ഫഅത്തലു സുമ്മ ഷബ്ബഹു, ഷബ്ബഹുൽ ഖാലിഖ് ഷബ്ബഹു ബിൽ മഖ്ലൂഖ് ഫഅത്തലു സുമ്മ ഷബ്ബഹു ബിൽ അദം. അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തി, അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ താത്തീലിലേക്ക് ചാടി. താത്തീലിലേക്ക് ചാടിയപ്പോൾ അവർ വീണത് അള്ളാഹുവിനെ ഒന്നുമില്ലായ്മയോട് സദൃശ്യപ്പെടുത്തുക എന്ന തഷ്ബീഹിലാണ്. തഷ്ബീഹ് താത്തീൽ എന്നുള്ള വാക്ക് മനസ്സിലായിരിക്കും, ഇത് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ സദൃശ്യപ്പെടുത്തലാണ്, താത്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. അള്ളാഹിനെ അവർ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തി. അവർ അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായത് എന്താണ്? അള്ളാഹ്ക്ക് മനുഷ്യനെ പോലത്തെ മുഖമുണ്ട് എന്നാണ്. അപ്പൊ അവര് അള്ളാഹ് അത് പറയാൻ പാടില്ല, സുബ്ഹാനല്ലാഹ് അങ്ങനെ അള്ളാഹിനെ പറ്റി ആരോപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അത് നിഷേധിച്ചു. അങ്ങനെ അവർ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളെയും നിഷേധിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, അവർ അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തിയത് അവർ പോലും അറിയാതെ സാദൃശ്യപ്പെടുത്തിയത് ആരുമായാണ്? ഒന്നുമില്ലായ്മയോടെ, ആദമുമായിട്ടാണ്. ശരി, അതാണ് നമ്മൾ പറയുന്നത് എല്ലാ നിഷേധിക്കുന്നവനും സദൃശ്യപ്പെടുത്തുന്നവനാണ്. കാരണം അള്ളാഹിന്റെ ഏതൊരു സിഫത്ത് നിഷേധിക്കുന്നുണ്ടോ അതിനവനെ പ്രേരിപ്പിച്ചത് തഷ്ബീഹാണ്. തഷ്ബീഹാണ് അവൻ അതിന് പ്രേരിപ്പിച്ചത്. അവൻ അള്ളാഹിനെ സദൃശ്യപ്പെടുത്തിയത് കൊണ്ടാണ് അവൻ താഅ്വീൽ നടത്തിയത്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിലുള്ള സിഫത്ത് അവനുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും താഅ്വീൽ നടത്തില്ലായിരുന്നു. അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിൽ അവന് മുഖമുണ്ട്, അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തിലുള്ള കൈകളുണ്ട്, അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തെ റഹ്മത്തുണ്ട്, അള്ളാഹ്ക്ക് യോജിച്ച രൂപത്തെ സമുണ്ട്. ഇതവൻ അംഗീകരിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ലായിരുന്നു, അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുകയില്ലായിരുന്നു. പക്ഷെ അവൻ സാദൃശ്യപ്പെടുത്തി, അപ്പൊ അവന് മനസ്സിലായത് അള്ളാഹ്ക്ക് മുഖണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ പോലത്തെ മുഖണ്ട് എന്ന് അറിയേണ്ടി വരും. അപ്പൊ അവൻ താഅ്വീലാണ്. മനസ്സിലായില്ലേ പോയിന്റ്? ശരി, രണ്ടാമത്തെ ഭാഗം എല്ലാ സാദൃശ്യപ്പെടുത്തുന്നവനും നിഷേധിക്കുന്നവനാണ്. അള്ളാഹ്ക്ക് നമ്മളെ പോലത്തെ കൈയുണ്ട് എന്ന് പറഞ്ഞ ആള് അള്ളാഹുവിന് ഉള്ള കൈ നമ്മളെ പോലത്തെ കൈയാണോ? ആണോ? അള്ളാഹുവിന്റെ അള്ളാഹുവിനുള്ള കൈ നമ്മുടെ പോലത്തെ കൈയാണോ? ഒരിക്കലും അല്ല. അള്ളാഹുവിന് ചോദിച്ച രൂപത്തിലുള്ള കൈയാണ്. അപ്പൊ ഒരാൾ പറയാം അള്ളാഹുവിന് കൈയുണ്ട് നമ്മുടെ പോലത്തെ കൈയാണെന്ന് പറഞ്ഞാൽ അവന് അള്ളാഹുവിന് ശരിക്കുള്ള കൈയിനെ നിഷേധിച്ചിരിക്കുന്നു. അതാണ് കുല്ലു മുഷബ്ബിഹിൻ മുഅത്തിൽ എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് കേൾവിയുണ്ട്, നമ്മുടെ കേൾവി പോലെയാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് ശരിക്ക് ഉള്ള ഒരു കേൾവിയുണ്ട്, അത് അള്ളാഹ്ക്ക് ചോദിച്ച കേൾവിയാണ്. ആ കേൾവി അവൻ നിഷേധിച്ചു. പിന്നെ ഏത് കേൾവിയാണ് അവൻ അംഗീകരിച്ചത്? മനുഷ്യനുള്ളത് പോലത്തെ കേൾവി, അതായിട്ട് അള്ളാഹ്ക്ക് ഇല്ലാത്ത കേൾവിയാണ്. അങ്ങനത്തെ കേൾവിയല്ല അള്ളാഹ്ക്ക് ഉള്ളത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനുള്ള കേൾവി അത് അവന് ചോദിച്ച രൂപത്തിലാണ്. എന്നാൽ മനുഷ്യനുള്ള കേൾവിയോ? അത് മനുഷ്യന് ചോദിച്ച രൂപത്തിലാണ്. മനുഷ്യന്റെ പോലത്തെ കേൾവിയാണ് അള്ളാഹ്ക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനുള്ള കേൾവി അവൻ നിഷേധിച്ചു. മനുഷ്യനെ പോലെ ഒരു കേൾവിയുണ്ട് എന്ന് അവൻ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ ആ കേൾവി ആകട്ടെ അള്ളാഹ്ക്കില്ല. അള്ളാഹ്ക്കുള്ള കേൾവി അള്ളാഹുവിന് ചോദിച്ച രൂപത്തിലുള്ള കേൾവിയാണ്, മനുഷ്യനുള്ള കേൾവിയല്ല. മനസ്സിലായില്ലേ? ഇതാണ് കുല്ലു മുഷബ്ബിഹിൻ മുഅത്തിൽ വകുല്ലു മുഅത്തിലിൻ മുഷബ്ബിഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. നക്തഫി ഹുന. ഇൻഷാല്ലാ നാളെ ചില ഖവാഇദുകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഖവാഇദുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഔസത്തിയയിലെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതുവരെ പഠിച്ച ഭാഗം അത് നന്നായിട്ട് മുറാജ നടത്താൻ ഞാൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടി മുറാജ നടത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം.